പക്ഷേ അവരുടെ ഫെമിലിയാരിറ്റി കൊണ്ട് ആ വചനങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാതിരിക്കാനുള്ള ഒരു സാധ്യത കൂടെ വന്നേക്കാം. ഇവരൊക്കെ നക്ഷത്രങ്ങളെ അധികം കാണാറില്ല. നാട്ടിലൊക്കെ ആയിരിക്കുന്നവരെ നക്ഷത്രങ്ങൾ നിരത്തിലൊക്കെ കണ്ട് ആസ്വദിച്ചു ഒത്തിരി പേര് വന്നിരുന്നു. പക്ഷെ ദൈവം എന്തുകൊണ്ട് പറയാതിരിക്കട്ടെ, വർഷത്തിൽ ഒരു ദിവസം മാത്രമേ നക്ഷത്രം ഞാൻ ആകാശത്ത് പ്രദർശിപ്പിക്കത്തുള്ളത് പറഞ്ഞിരുന്നു. നമ്മൾ എല്ലാവരും കളിച്ചിരുന്നല്ലേ, എല്ലാ ദിവസവും വരുന്നത് കൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. ഇതുപോലെ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ശബ്ദവും എല്ലാ ദിവസവും മുഴങ്ങിയത് കൊണ്ട് അത് ശക്തി കുറഞ്ഞു പോകുന്നില്ല, അതിന്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നില്ല. ആകാശം മുമ്പിൽ മാറിപ്പോയാലും മാറിപ്പോകാത്തതൊന്നേ ഉള്ളൂ, ദൈവത്തിന്റെ വചനമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ആവർത്തന പുസ്തകം 6:7 വചനത്തോടുള്ള ബന്ധത്തിൽ എല്ലാവരും ഇന്ന് ചോദിക്കുമ്പോൾ ആളുകൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും. പക്ഷെ വചനം അങ്ങനെ ഞങ്ങൾ വായിക്കാനായിട്ട് ഞങ്ങൾക്ക് സമയം എടുക്കുന്നില്ല. ബൈബിൾ പറയുന്നു നീ വചനത്തെ കുറിച്ച് പറയാണ്, നീ അവരെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവരെ കുറിച്ച് സംസാരിക്കുകയും വേണം. ഞങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? വഴി നടക്കുമ്പോൾ നമ്മളിപ്പോ വീട്ടിലിരിക്കുമ്പോൾ വേണം നമുക്ക് സംസാരിക്കാം, കിടക്കുമ്പോൾ വേണേ കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. വഴി നടക്കുമ്പോൾ സംസാരിക്കാൻ പറ്റൂ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടുന്ന് അടുത്തൊരു സ്ഥലം വരെ നടന്നു പോവാ. ദൈവം നമ്മളോട് പറഞ്ഞത് നമ്മൾ സംസാരിക്കേണ്ട കാര്യം എന്താ? ദൈവത്തിന്റെ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചൊരാളെ നിങ്ങൾ പറയോ? നിങ്ങൾ അറിയത്തില്ല, കേട്ടുപോലെ. ഓക്കെ, എങ്കിലും ഈ വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം പറഞ്ഞ സംസാരിച്ചൊരു പേരും അത് യേശു. ഹല്ലേലൂയ. കടൽ തീർത്താണെങ്കിലും കഫർനഹൂമിലാണെങ്കിലും കാനവിലെ വീട്ടിലാണെങ്കിലും ലാസറിന്റെ ശവസംസ്കാര അല്ലെങ്കിൽ ആ കല്ലറയുടെ അടുത്താണെങ്കിലും ഇനി ഉയർത്തെടുത്തതിനു ശേഷം 7 മൈൽ നടക്കുമ്പോഴും പുത്രനായ ദൈവത്തിന് പറയാനുള്ളത് അവന്റെ മാറ്റമില്ലാത്ത വചനമൊക്കെ. ഹല്ലേലൂയ. ഇതാണ് വചനത്തിന്റെ പ്രത്യേകത. ഈ ആൾക്കാർ പറയുന്ന ഒരു പ്രായോഗികമായ ഒരു പ്രോബ്ലം എന്നറിയാമോ? ചില സമയത്ത് ഞങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വെളിപ്പാടുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. പക്ഷെ ചില സമയത്ത് ഞങ്ങൾക്ക് ബൈബിൾ തുറക്കാൻ പോലും അങ്ങനെയുള്ളവരിലുള്ള തുറക്കാൻ പോലും ഒരു മനസ്സ് വരുന്നില്ല. വർണ്ണസ്മി എന്ന് പറഞ്ഞ പ്രസംഗം ചോദിച്ച് ലോകത്തെ നിങ്ങൾ പൊട്ടിച്ചു വായിക്കുന്ന ഒരു പുസ്തകത്തിന് പേര് പറയാം. സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, സൈക്കോളജി, ഒത്തിരി പഠിച്ച ആളുകളുണ്ട്. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒത്തിരി പേരുണ്ട്, പഠിച്ചവരുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ 50 വർഷം 40 വർഷം അല്ലെങ്കിൽ 60 വർഷം പൊട്ടിച്ചു വായിച്ചവരുടെ ഒരു പുസ്തകത്തിന് പേരുമാണ്. അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധ വചനമല്ലാതെ മറ്റൊന്നും പൊട്ടിച്ചു വായിക്കുന്നില്ല. ബാക്കിയെല്ലാം ആദ്യം മുതൽ അവസാനം വരെ വളരെ കാര്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ ജീവിക്കാൻ കഴിയത്തില്ലെന്നൊരു ഭയമുള്ളത് കൊണ്ട് തിരുവചനം മാത്രം പൊട്ടിച്ചു വായിച്ച് നാം ദൈവത്തെ അപമാനിക്കുന്നു. പൊട്ടിച്ചു വായിക്കുന്നത് പാപമാണെന്നല്ല ഞാൻ പറഞ്ഞത്. തിരുവചനം റീഡ് ഫ്രം പേജ് ടു പേജ്, ഫ്രം കവർ ടു കവർ. തിരുവചനത്തിന്റെ ശക്തി ഒരിക്കലും കുറഞ്ഞു പോകും, അതിന്റെ ശക്തി ഒരിക്കലും കുറവ് വന്നിട്ടില്ല. പ്രിയമുള്ളവരെ, പൊട്ടിച്ചു വായനക്കാരോട് ഞാൻ പറയുക, ഞാൻ എന്റെ ബൈബിള് പൊട്ടിച്ചു വായിക്കുമ്പോൾ എനിക്ക് സ്ഥിരം കിട്ടുന്നത് ആ സങ്കീർത്തനം 45:46. കാരണം ഞാനിങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എപ്പോ തുറന്നാലും അതാ കിട്ടുന്നത്. നമുക്ക് പലപ്പോഴും തുറക്കുമ്പോൾ കിട്ടുന്ന ഒരേ ഭാഗം തന്നെ, നമ്മളെന്തും വായിക്കുന്ന ഒരേ ഭാഗം തന്നെ. അതുകൊണ്ടാണ് നമുക്ക് വചനത്തിൽ പലപ്പോഴും വളരാനും കഴിയാത്തത്. ഞാനിങ്ങനെ എൻകറേജ് ചെയ്യാണ്, വായിച്ചോ, പൊട്ടിച്ചു വായിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഓരോ ബുക്ക് ബൈ ബുക്ക് വചനം ഓരോ ഭാഗം ഭാഗമായിട്ടും അത് വായിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും നാം അവരെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഭാഷയിൽ മിഡ്ബർ എന്നൊരു പദമുണ്ട്. ഓർത്തിരിക്കണമെന്നില്ല. മിഡ്ബർ മിഡ്ബർ എന്ന വാക്കിന്റെ അർത്ഥം മരുഭൂമി എന്നതാണ്. ഡെസേർട്ട്. അതിന്റെ മറ്റൊരർത്ഥം പ്ലേസ് ഓഫ് ഗോഡ്സ് വോയിസ്, ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുന്ന സ്ഥലം. മിഡ്ബാറിന്റെ മറ്റൊരർത്ഥമാണ് ഹോളി ഓഫ് ഹോളീസ്, അല്ലെങ്കിൽ അതിപരിശുദ്ധ സ്ഥലം. ഹല്ലേലൂയ. മരുഭൂമിയുടെ കടന്നു പോകുന്ന സഹോദര, ദൈവത്തിൽ നമ്മൾ അനവായി പഠിക്കുമ്പോൾ അവിടെ നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമി കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കും. സ്പിരിച്വൽ ഡെസേർട്ട്. ദൈവം മോശയോട് ഇവിടെ വെച്ചാണ് സംസാരിച്ചത്. അതാണ് ശ്രാവയോഗനാണ് ഇവിടെ വെച്ചാണ് അവന്റെ മിനിസ്ട്രി ആരംഭിച്ചത്. യേശു പിശാചിനെ പരാജയപ്പെടുത്തി ഇവിടെ വെച്ചാണ്. ഇസ്രായേലുകാർ കൽപ്പന ലഭിച്ചത് ഇവിടെ വെച്ചാണ്. എല്ലാ മരുഭൂമിയെങ്കിൽ പ്രിയ സഹോദര സഹോദരി, നീ ഞാൻ കടന്നുപോകുന്ന മരുഭൂമി അനുഭവത്തിൽ മിസ് ചെയ്യപ്പെടാത്തൊരു കാര്യം ദൈവത്തിന്റെ ശബ്ദം പറയാം. ഹല്ലേലൂയ. അപ്പോ ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. അവിടെ ദൈവത്തിന് സംസാരിക്കാനുള്ള അപ്പോൾ ആളുകൾ പറയും എനിക്കിഷ്ടം പച്ചയായ പുൽപ്പുറമാണ്. എന്നും പച്ചയായ പുൽപ്പുറത്ത് ഇങ്ങനെ കിടന്ന് ആ ഇടയൻ കിടത്തുന്ന പച്ചയായ പുൽപ്പുറത്ത് കിടത്തിങ്ങനെ കഴിച്ചുകൊണ്ട് എന്തിനാ പച്ചയായ പുൽപ്പുറത്ത് കിടത്തിയത് പറയാം. പച്ചയായ പുൽപ്പുറത്ത് എങ്ങനെ നിങ്ങളെ കിടത്തിയത്? താഴെ കുരിൽ താഴെ കൂടെ നടക്കേണ്ട ഒരു യാത്രയുണ്ട്. പച്ചയായ പുൽപ്പുറത്ത് ആഹാരം കഴിച്ച് ബലപ്പെട്ടില്ലായെങ്കിൽ ആ മരണത്തിന് നിലവിലെ താഴെയിൽ നമ്മളെ ക്ഷണിച്ചു പോകും. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവരെന്നെ കിടത്തുന്നു. വീണ്ടു പോയില്ല. കുരിൽ താഴെ കൂടെ നടന്നാലും ഞാൻ അടുത്തും ഭയപ്പെടുകയില്ല. നീ എന്റെ കൂടെ ഇരിക്കണമല്ലോ. ഹല്ലേലൂയ. ദൈവമക്കളെ, വചനത്തിന് നാം പ്രാധാന്യം കൊടുത്തേ പറ്റും. കൊടുക്കുന്നില്ല എന്നുള്ളതല്ല, കൊടുത്തേ പറ്റും. വീണ്ടും വീണ്ടും അതിന്റെ കൂടെ വീടുകൾ പറയാതിരിക്കുകയാണ്. രണ്ടാമത് ഒരു ഹെബ്രായ പദമുണ്ട്, പാർഡസ്. പാർഡസ് എന്ന വാക്കിന്റെ അർത്ഥം വാക്കിംഗ് ഇൻ ദ ഗാർഡൻ, അല്ലെങ്കിൽ രണ്ടാമത്തെ അർത്ഥം റീഡിംഗ് ദ ബൈബിൾ. ശ്രദ്ധിക്കണം, ഒരേ അർത്ഥമാണ്. ഒരു പൂന്തോട്ടത്തിൽ കൂടെ നടക്കുന്നതിനും ഒരു ബൈബിൾ ഒരാൾ വായിക്കുന്നതിനും ഒരേ അർത്ഥമാണ്. എബ്രായ ഭാഷയാണോ? എന്റെ എൻകറേജ്മെന്റ് നിങ്ങളുമായി പങ്കുവയ്ക്കുക. ദൈവം നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ദൈവം തോട്ടത്തിലൂടെ നടക്കുന്നതും ഒരു ദൈവത്തിൽ മുഴങ്കാൽ മടക്കി തിരുവനന്തപുരം വായിക്കുന്നതും സ്വർഗം ഒരുപോലെ കാണുന്നത്. When you are reading the Bible, when you are meditating the Bible, you are actually walking with God.
ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. വളരെ കുറച്ച് പേര് മാരേജ് വേണ്ടി വന്നവരോട് അവരോട് എന്തോ അതിനാ പറയുന്നത്. പുതിയ ആൾക്കാരുണ്ട്, പഴയ ആൾക്കാർ.
അയച്ചപ്പോൾ കർത്താവ് അവനെ ആ കല്യാണത്തിന് വന്ന് അതുപോലെ സുരേഷും പിന്നെ ലക്ഷ്മിയുടെ വീട്ടുകാരും ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് പോയിട്ട് പ്രാർത്ഥിക്കണം, കർത്താവ് യേശുവെ ഞങ്ങളുടെ കല്യാണത്തിനായി വരം കോഴിപ്പെടലുകൾ കല്യാണത്തിന് പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. പിറ്റേ ദിവസം ഹോളിനുള്ളിൽ ആ വിവാഹം നടന്നുകൊണ്ടിരുന്നപ്പോൾ പ്രിയമുള്ളവരെ വിവാഹത്തിന്റെ മെസ്സേജിനെ കുറിച്ചും അവിടുത്തെ ഡെക്കറേഷനെ കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഹൃദയത്തിൽ മാത്രമേ കാര്യം അവരെല്ലാവരും എഴുതിയിരുന്ന ഹോളാസോക്കാരുണ്ടായിരുന്നു, അവരെ ആൾക്കാരുണ്ടായിരുന്നു, ഒരുമിച്ചിരുന്ന പരലോകത്തിന്റെ തന്ത്രിയെ ആരാധന ആരാധന എന്നുള്ള പാട്ട് പാടിയപ്പോൾ ആത്മാവിൽ ഞാൻ ദൃശ്യം കണ്ടു. അതാണ് എന്റെ പരിപാടി ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ മറ്റൊന്നായിരിക്കാം ആത്മാവിൽ കണ്ടത്. മണമാണ പ്രവേശം ധരിച്ച് തേജോമയനായ ഒരാൾ ആ വിവാഹത്തിൽ കടന്നു വന്നിരിക്കുന്നു. പ്രൈസലോട് അതിശയമായിരിക്കുന്നു. മണവാളന്റെ വസ്ത്രം ധരിച്ച കർത്താവ് കർത്താവിനെ ചോദിച്ചു, ഡ്രസ് കർത്താവേ നീ കടന്ന് കരച്ചു വന്ന കർത്താവെ മണവാളന്റെ വസ്ത്രം ധരിച്ച് നീ വിവാഹത്തിന് വന്നതിനായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ വാക്യം ഒരുപാട് പറഞ്ഞു, ഞാൻ വന്നത് എന്നെ മണവാട്ടിയെ കാണാൻ പറയാതല്ലോ ഇല്ല, നിങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ചർച്ച ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ ദൈവമായിട്ടുള്ള ഡിവൈൻ ഫെലോഷിപ്പ് ഓരോ ദിവസവും എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഈ പിശാചുമായിട്ടുള്ള പോരാട്ടത്തിൽ ഈ യുദ്ധത്തിൽ നമുക്ക് നിൽക്കാൻ സാധിക്കത്തില്ല. നിശ്ചയമായ മതത്തിന്റെ വെളിപ്പാട് നമുക്ക് വേണം, നിശ്ചയമായ നമുക്ക് അന്യഭാഷ വേണം, നിശ്ചയമായ നമുക്ക് പ്രവർത്തനങ്ങൾ വേണം, നിശ്ചയമായിട്ട് നമുക്ക് അനേക കാര്യങ്ങൾ വേണം. എന്നാൽ കർത്താവെന്ന ആത്മമനോഹരമായിട്ട് അമ്മ കർത്താവ് യേശുവിനെ നീ വേഗം വരണമേ, നിന്റെ മുഖം എനിക്ക് കാണണം, നിന്നെ നീ കാലം നിൽക്കണം, നീ അല്ലാതെ മറ്റൊന്നും എനിക്കില്ല സ്വർഗത്തിന് കാലുള്ളൂ ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നിനെ ആഗ്രഹിക്കുന്നു പറയുന്ന രണ്ടുപേരെ കാര്യത്തിൽ വന്നാൽ ഞാൻ വിശ്വസിക്കുന്നു മണവാളന്റെ വേഷം ധരിച്ച് അവൻ കടന്നു വരുന്ന മറ്റൊന്നിനുമല്ല തന്റെ പ്രിയ മണവാട്ടിയെ കാണാൻ. നമുക്ക് അപ്പത്തരങ്ങളുടെ കത്താൻ ശ്രമിക്കാം. അതല്ലോ ഇല്ല, പ്രിയ മണവാട്ടിയെ ദൈവമായിട്ടുള്ള കൂട്ടാൻ എവിടെ നിന്ന് നിമിത്തം നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇന്ന് പകരം അതല്ലോ ഇല്ല ദൈവത്തിന്റെ ഹൃദയത്തിൽ നോക്കിയാൽ പറയാം, കർത്താവേ എനിക്ക് ഡിവൈൻ ഫെലോഷിപ്പ് നീ തരണമേ, എനിക്ക് പ്രേമത്തിന്റെ കൂട്ടായ്മ തരണമേ, എനിക്ക് നിന്നിൽ ആനന്ദിക്കുന്ന ആനന്ദം എനിക്ക് തരണമേ. ഇല്ലായെങ്കിൽ ഈ ലോകത്തിൽ ഞാൻ നേതൃത്വ ലോകത്തിൽ ഞാൻ എന്നും ഗവണായിരിക്കും, ഞാനെന്നും ക്ഷണിച്ചു പോകും, ഞാനെന്നും തളർന്നു പോകും. നമുക്ക് ആനന്ദത്തിനെ കടന്നു വരാം. അതുകൊണ്ട് ഭാരപ്പെടുത്ത സഹോദരങ്ങളെ ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, ആ കർത്തവുമായിട്ടുള്ള ഒരു ബൈബിൾ സ്റ്റഡി ആയിക്കോട്ടെ, ഒരു മീറ്റിംഗ് ആയിക്കോട്ടെ, ഈ രണ്ട് സ്നേഹിതരും മാത്രമേ സംസാരിക്കുമ്പോൾ അവരൊരിക്കലും ക്ലോക്കിൽ നോക്കത്തില്ല. തവണയായെന്ന് നോക്കത്തില്ല അവര്, അവരെത്ര വാക്കുകൾ ഞാൻ പറഞ്ഞെന്ന് കൗണ്ട് ചെയ്യത്തില്ല. ചിലവർത്തിൽ നാലത്തെ അഞ്ഞം വായിച്ചു, എട്ടത്തെ അഞ്ഞം വായിച്ചു, എന്താ എല്ലാവരും കളിച്ചു പറയാൻ, ഇന്ന് ഞാൻ പന്ത്രണ്ടത്തെ വായിച്ചു, നാട്ടിലെ കളിച്ചു പറയാൻ, നോക്കത്ത് നാട്ടിൽ കളിച്ചു പറയാൻ. എന്നോ ഞാൻ പരിസരങ്ങളെ രണ്ടിൽ അവസരത്തിൽ സംസാരിക്കുമ്പോൾ അവർക്ക് എന്തിനാ സമയം, അവർക്ക് എന്തിനാ അധ്യായങ്ങള്, അവർക്ക് എന്തിനാണ് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. ഞാൻ ആവർത്തിച്ച് സമയത്ത് പറയാണ്, ഇറ്റ് ഇസ് എ ലവിംഗ് റിലേഷൻഷിപ്പ്, ഇറ്റ് ഇസ് എ ലിവിംഗ് റിലേഷൻഷിപ്പ്. അതാണ് കർത്താവും കർത്താവിന്റെ മണവാക്യമായിട്ടുള്ള കൂട്ടായ്മ. നമുക്ക് അത്ര നന്ദി പറയാം. ഹല്ലേലൂയ. അത് നമ്മുടെ പാടിയത് തിരികെ വികസിപ്പിച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിരുന്നേ. ദൈവഹിതം എന്താണെന്ന് എന്നെ കുറിച്ചുള്ളത് മാത്രമേ ചെയ്താൽ മതി. ഏതോ ഒരു മിസ്റ്റേക്ക് രാവിലെ 3 മണിക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുള്ള ബുക്ക് വായിച്ചിട്ട് ഞാൻ എന്തിനൊക്കെ ഉണ്ടാവണം? ദൈവം എന്നെ വിളിച്ചൊരു വിളിയാണ്, ഞാനത് ചെയ്താൽ മതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ മിഷൻ ഒരു പക്ഷേ തന്നെ ജീവനെ പ്രണയം വെച്ചുകൊണ്ട് അവിടെ പോയി അനേകം ആത്മാക്കളെ നേടിയെന്നുള്ള അത് വായിച്ച് ഞാനെന്തിനു മാറപ്പെടുന്നു? ചിങ്ങലെ 27-ാമത്തെ വയസ്സിൽ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ഒക്കെ ഒരാളോട് ഒരു സുശീലം പറയാതെ അവൻ ലോകം വിട്ടു വന്നപ്പോഴും സ്വാർത്ഥമായി സ്വീകരിച്ചത് ഏറ്റവും മനോഹരമായിട്ട് ഈ ദൈവഹിതം ദൈവസഭയുടെ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് അത് എന്താണെന്ന് പറയാൻ ഞാനാളല്ല മറ്റൊരാളുമാണല്ല ദൈവം നീ എന്നെ കുറച്ച് എന്താ ആഗ്രഹിക്കുന്നു അത് നീ എനിക്ക് വെളിപ്പെടുത്തി തന്നു ആ ഇഷ്ടം ചെയ്യുവാൻ നീ എന്നെ പഠിപ്പിക്കണമേ ആ ഇഷ്ടം പൂർത്തിയാക്കുമ്പോഴാണ് നമുക്ക് രാവിലെ പാടാൻ പാടി 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 ആ പാട്ട് പാടാൻ കഴിയുക ദൈവഹിതമിങ്ങനെ തിരിച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ എന്റെ വേലയെ തിരിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ ഞാൻ നിന്നിടുവാൻ എന്റെ സ്വരങ്ങളെ ആരെങ്കിലും കർത്താവുമായിട്ടുള്ള ഡിവൈൻ ഫെലോഷിപ്പ് ചെയ്യുന്ന ഇച്ചിരിയെങ്കിലും ദൂരമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പറയുന്നു ദൈവം നിന്നെ വിളിച്ചത് ഇസ് ബേസിക്കലി ഫോർ ദ ലവിംഗ് റിലേഷൻഷിപ്പ് ഫ്രം ദ റിലേഷൻഷിപ്പ് ലെറ്റ് ദ മിഷൻ കം ഫ്രം ദ റിലേഷൻഷിപ്പ് ലെറ്റ് ദ ബൈബിൾ സ്റ്റഡി കം ഫ്രം ദ റിലേഷൻഷിപ്പ് ലെറ്റ് ദ ഗിവിംഗ് കം ഫ്രം ദ റിലേഷൻഷിപ്പ് ലെറ്റ് ദ പ്രയർ ആൻഡ് ദ സിംഗിംഗ് എവരിതിങ് കം അത് മാത്രമാണ് എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം മനസ്സിലേക്ക് കടന്നു വരാം ശ്രദ്ധ രണ്ടാം കൊരിന്ത്യലേഖനത്തിലേക്ക് കടന്നു വരാം നമ്മൾ അയൽവാസി ചിന്തിച്ചുകൊണ്ട് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഫസ്റ്റ് കൊരിന്ത്യൻസിൽ അപ്പോസ്തലൻ പൗലോസ് ഒരു സഭയെ കടന്നു ചെന്നപ്പോൾ അനേക പ്രശ്നങ്ങളുണ്ട് എന്നെ ഓർക്കുന്നത് എങ്ങനെയാണ് അത്ര സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് സോൾവ് ചെയ്തത് ഓർക്കുന്നുണ്ടോ എന്താണ് ക്രൈസ്റ്റ് സെന്റർ ആയിരിക്കുന്നത് പറഞ്ഞിട്ട് ഞങ്ങൾ സോൾവ് ചെയ്യും ഭൂമിയിലെ സ്വർഗങ്ങളെ വിഗ്രഹാരാധനയായിക്കോട്ടെ, അദ്ദേഹം സ്വർഗീയ പുറത്തെ കാര്യമെന്നറിയോ? ക്രിസ്തുവാണ് സ്വർഗമെന്നാണ് അദ്ദേഹം അവരുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിനെ മോചിപ്പിച്ചു. രണ്ടാമതായി അദ്ദേഹം ചെയ്ത കാര്യം കർത്തവ്യശയാണോ? കർത്തവ്യശയാണോ? ക്രൈസ്തസല്ല. മൂന്നാമത് ഉപജീവിതമാണോ? ക്രൈസ്തസല്ല. പിന്നെ മരിച്ചവരെപ്പാണോ? ക്രൈസ്തങ്ങളെ ഫസ്റ്റ് ഓർക്കുന്നു എന്നതിന്റെ ബേസിൽ എന്റെ തുടർച്ചയായിട്ട് സെക്കൻഡ് കൊറിന്ത്യൻസിൽ നിന്ന് ചില വചനങ്ങൾ ഒരാളുടെ വചനങ്ങൾ പങ്കുവെച്ച് എന്നെ പരാഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് കൊറിന്ത്യൻസ് എഴുതിയത് എഡി 56 എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷമാണ് സെക്കൻഡ് കൊറിന്ത്യൻസ് എഴുതിയത് വായിച്ചാണ് സെക്കൻഡ് കൊറിന്ത്യൻസിലുള്ള സാവധാനം ഒത്തിരിവാക്കി എഴുതുന്നില്ല. സാവധാനം നമുക്ക് കടന്നു പോകാം. ഒന്നുമില്ല, എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നു. ആ യഥാർത്ഥ സൊല്യൂഷൻ പറഞ്ഞില്ലെങ്കിൽ മറ്റെല്ലാം കൂടെ വേറെ രീതിയിൽ സോൾവ് ചെയ്യാൻ പോയത്. കൺസ്ട്രക്ഷൻ ഏരിയ പറയാം. ഒന്നാം പുറത്തിൽ അതിന് മുഴുവൻ കളക്ഷനായിരുന്നു, പിന്നെ രണ്ടാം പുറത്തിൽ അതിന് കൺസ്ട്രക്ഷൻ. ദൈവം നമ്മെ അനേക കാര്യങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കൺസ്ട്രക്ഷന്റെ ലെവലിലേക്ക് നാം ആത്മാവിൽ വളർന്നു വരണം ദൈവം ആഗ്രഹിക്കുക. ഈ രണ്ടാം പുറത്തിലേക്കാണ്, രണ്ടാം വാക്യത്തിലെ പതിനാലാം വാക്യത്തിൽ ആദ്യം പതിനഞ്ചു റിയോ വാക്യങ്ങളാണ് അവിടെ നമ്മൾ പറയുന്നത്.
എപ്പോഴും ജീവിതമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിൽ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു.
Speedsman, okay. And I'm going to watch some first meeting of the heart, because വളരെ ചുരുക്കം വലിയ പ്രസംഗം കേട്ട് വന്ന ആൾക്കാരല്ലാതെ ആ എല്ലാവരും സാധാരണക്കാരനായ ക്രിസ്തു ദൈവ മനുഷ്യന്റെ സ്നേഹവും കരുതലും അവന്റെ ആ ഒരു തലോടലും അവന്റെ ആ ഒരു ഭേദവും അവനോട് ഒരു ആധാരം കൊടുത്തൊക്കെയാണ് അവനെ പിന്നീട് ക്രിസ്തുവിലേക്ക് നയിച്ചു. നമ്മൾ ചിന്തിക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള വസ്തു നമ്മുടെ സമയം കളയാൻ കിടന്നറിയോ പറയാം. ഞാൻ എന്നെ കൊടുത്ത് കൃത്യം പറയണം, വലിഞ്ഞു കൊടുത്ത പ്ലസ് ചെയ്യാൻ പറ്റി Thank you.
അയച്ചു നമ്മൾ ആരാ? പൗലോസോടെ സൗരഭ്യവാസനയായി ദൈവത്തിന്റെ യാഗമായിട്ട് നമ്മൾ വായിച്ച ദൈവത്തിന്റെ പ്രസാദവും സുഗ്രാഹ്യമായ യാഗമായി സാക്രിഫൈസ് അക്സെപ്റ്റബിൾ ആൻഡ് വെൽ പ്ലീസിംഗ് ടു ഗോഡ് അല്ലെങ്കിൽ വിചാരിച്ചിരിക്കുന്നത് അറിയോ? It's a sacrifice. What's the name of the Lord in the prayer? Awesome. our Lord Jesus Christ as my personal Savior. Hallelujah. This is the meaning of Magnus. ഇതാണ് ഇതിന്റെ അർത്ഥം. നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല.
Thank you.
എല്ലാ ദിവസവും
ഞാൻ ചുമ്മാ ഇങ്ങനെ കുറെ നേരം നോക്കിയിരിക്കുന്നു. അങ്ങനെ വർഷം കഴിഞ്ഞാൽ പ്രായമായി കഴിഞ്ഞാണ് ഗ്രാമത്തിൽ ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞു, അയാൾ പുറത്ത് അനുഭവിക്കുന്ന ഒരാള്
ഞാൻ
ചുമസമാവുന്നില്ല.
അത്തരത്തിന് ജോലിയെന്നായിരിക്കാം.
ഒരുപക്ഷെ മറ്റു കൂടുതലായിരിക്കാം ഈ ശത്രു ദൈവം നിലവിതവും അത് ദൈവത്തിനകത്തേക്ക് മാറുകയാണ് കാര്യമാണ്. അതാണ് നീലകണത്തിൽ നമുക്ക് ഭയപ്പെട്ടിട്ടില്ല. ദോഷമെല്ലാം
ശക്തി തെളിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു.
ആവശ്യം ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ